നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കൺസ്ട്രക്ഷൻ യൂണിയൻ നേതാക്കളുടെ അധോലോക ബന്ധവും ആശങ്കയുണർത്തുന്ന നാണയപ്പെരുപ്പ നിരക്കും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മുങ്ങിമരണവുമൊക്കെയായിരുന്നു പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഈ വാർത്തകളെല്ലാം നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയ പോയ വാരത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. കൺസ്ട്രക്ഷൻ എംപ്ലോയീസ് യൂണിയനെതിരെ ഉയർന്ന ആരോപണങ്ങളും നടപടികളുമായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. CFMEU എന്ന കൺസ്ട്രക്ഷൻ ഫോറസ്ട്രി മാരിടൈം എംപ്ലോയീസ് യൂണിയനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നത്. CFMEU ഓസ്ട്രേലിയയിലെ ഏറ്റവും ശക്തമായ യൂണിയനുകളിൽ ഒന്നാണ്. 115,000 അംഗങ്ങൾ ഈ യൂണിയനിലുണ്ട്. വിക്ടോറിയൻ യൂണിയനിലെ ശാഖയ്ക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ബൈക്ക് ഗ്യാംഗുകളുമായി ബന്ധമുണ്ടെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ബൈക്ക് ഗ്യാംഗ് അംഗങ്ങൾ യൂണിയൻ ഭാരവാഹികളെ പോലെ പെരുമാറുന്നതായും ഇതുവഴി പ്രധാനപ്പെട്ട പല വലിയ കരാറുകളും ഇവർക്ക് ലഭിക്കുന്നതായും ആരോപണങ്ങൾ ഉയർന്നു. ഇതോടെ ഈ വിഷയത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിച്ചു. കാരണം ലേബർ പാർട്ടിയുടെ വിക്ടോറിയ ഘടകത്തിലെ രജിസ്റ്റേർഡ് മെമ്പറാണ് ഈ യൂണിയൻ. പാർട്ടിക്ക് കൃത്യമായ സംഭാവനകൾ വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ യൂണിയൻ നൽകുന്നുമുണ്ട്. സംഭവം രാഷ്ട്രീയ വിവാദമായതോടെ ഫെഡറൽ ലേബർ പാർട്ടി വിഷയത്തിൽ ഇടപെട്ടു. സംസ്ഥാന ഫെഡറൽ നേതൃത്വം യൂണിയൻ നേതാക്കൾക്കെതിരെ രംഗത്തെത്തി. യൂണിയൻ ഭരണം സ്വതന്ത്ര അഡ്മിനിസ്ട്രേറ്ററെ ഫെഡറൽ സർക്കാർ ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല, യൂണിയന്റെ കൺസ്ട്രക്ഷൻ ഡിവിഷനുമായുള്ള ബന്ധം വിക്ടോറിയ, ന്യൂ സൌത്ത് വെയിൽസ്, സൌത്ത് ഓസ്ട്രേലിയ, ടാസ്മേനിയ എന്നീ സംസ്ഥാന ഘടകങ്ങൾ താൽക്കാലികമായി വിച്ഛേദിക്കുന്നതായും ലേബർ പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭാവനകൾ സ്വീകരിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ വാക്കുകളിലേക്ക്.
National executive had to have a meeting. They had a meeting. They made a decision today. It's been very swift. There hasn't been any donations or anything else in this week.
വിഷയത്തിൽ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തി. അഴിമതി നിറഞ്ഞ യൂണിയനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ദുർബലനായ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. യൂണിയന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്നും പീറ്റർ ദട്ടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
I just don't believe that the Prime Minister can say to the Australian public that an adequate response is to appoint an administrator to what we know as a corrupt organisation. The Prime Minister needs to deregister the CFMEU. That's the first step that he needs to take. If the Prime Minister had any backbone whatsoever, he would deregister the CFMEU.
ഏതായാലും യൂണിയൻ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. അതേസമയം ആരോപണങ്ങൾ യൂണിയൻ നേതൃത്വം നിഷേധിച്ചിട്ടുമുണ്ട്. ദുഃഖകരമായ മറ്റൊരു വാർത്ത ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മുങ്ങിമരണമായിരുന്നു. ക്വീൻസ്ലാൻഡിലെ വെള്ളച്ചാട്ടത്തിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചത്. കെയ്ൻസിനടുത്തെ മിലാമില വെള്ളച്ചാട്ടത്തിലാണ് അപകടമുണ്ടായത്. ചൈതന്യ മുപ്പരാജുവും സൂര്യ തേജ ബാബു ബോബ എന്നീ വിദ്യാർത്ഥികളാണ് മുങ്ങിമരിച്ചത്. മരിച്ചവർ രണ്ടും തെലുങ്കു വിദ്യാർത്ഥികളാണ്. ജൂലൈ 16 രാവിലെയായിരുന്നു അപകടം. ഇവർ നീന്താനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് പോലീസ് അറിയിച്ചു. ജീവിത ചെലവ്, പണപ്പെരുപ്പം തുടങ്ങിയവയൊക്കെ ഈ ആഴ്ചയിലെ വാർത്തകളിലും ഇടം നേടിയിരുന്നു. പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങൾ വിലക്കയറ്റത്തിനിടയാക്കുന്നുണ്ടെന്ന് ഫെഡറൽ ട്രഷറർ ജിം ചാൾമേഴ്സ് പറഞ്ഞു. ഇൻഷുറൻസ്, വാടക വർദ്ധനവ്, പെട്രോൾ വില തുടങ്ങിയവയൊക്കെ വരും മാസങ്ങളിൽ നാണയപ്പെരുപ്പത്തെ സ്വാധീനിക്കുമെന്നും ട്രഷറർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ, നാണയപ്പെരുപ്പ് നിരക്ക് ഉയർന്നതിനാൽ പലിശ നിരക്കും കൂടുതൽ കാലം ഉയർന്നു തന്നെ നിൽക്കും. ഇതാണ് പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ജീവിത ചെലവുമായി ബന്ധപ്പെട്ട മറ്റൊരു സർവേ റിപ്പോർട്ടും ഈ ആഴ്ച പുറത്തുവന്നിരുന്നു. ഉയർന്ന ജീവിത ചെലവാണ് ഓസ്ട്രേലിയക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ഭവന ലഭ്യത, വീട്ടുവാടക, അക്രമങ്ങൾ എന്നിവയെക്കാളും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായി ഉയർന്ന ജീവിത ചെലവ് മാറിയിരിക്കുകയാണ്. സർവേയിൽ പങ്കെടുത്ത 30% പേർ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവാക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ 27% പേർ പറഞ്ഞത് സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും തുല്യമാണെന്നാണ്. അതായത് മിച്ചമൊന്നുമില്ലെന്നാണ് കൂടുതൽ ആളുകളും പറയുന്നത്. അതേസമയം ജീവിത ചെലവ് ഉയർന്നു നിൽക്കുമ്പോഴും ഓസ്ട്രേലിയയിൽ ഓൺലൈൻ ഷോപ്പിംഗ് വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വസ്ത്രങ്ങൾ, ആരോഗ്യ സൗന്ദര്യ വസ്തുക്കൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ പ്രധാനമായും ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്. മങ്കി പോക്സ് രോഗബാധയ്ക്കെതിരെ വിക്ടോറിയൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എംപോക്സ് എന്നറിയപ്പെടുന്ന മങ്കി പോക്സ് സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിക്ടോറിയയിൽ മാത്രം കഴിഞ്ഞ 3 മാസത്തിനിടെ 76 കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 8 കേസുകൾ മാത്രമായിരുന്നു. ഈ കോണ്ടാക്ട് ട്രേസിംഗിനായി ആളുകളോട് ലൈംഗിക പങ്കാളികളുടെ വിശദാംശങ്ങൾ സൂക്ഷിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗപകർച്ച കുറയ്ക്കുന്നതിനായി ഒന്നിലേറെ ആളുകളുമായുള്ള ലൈംഗിക ബന്ധം പരിമിതപ്പെടുത്തണമെന്നും സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചു. ശാരീരിക സമ്പർക്കത്തിലൂടെ പകരുന്ന ഈ വൈറസ് പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് കൂടുതലായും പകരുന്നത്. മൊണാഷ് ഹെൽത്തിലെ പബ്ലിക് ഹെൽത്ത് ആൻഡ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രൊഫസർ റോണ്ട സ്റ്റുവർട്ടിന്റെ വാക്കുകളിലേക്ക്.
The mpox vaccine certainly decreases the risk of getting mpox and really decreases the risk of severe symptoms, but we do know that people who are double vaccinated are still getting mpox if they're in that risk group and having lots of contacts. So don't assume that you're double vaccinated means you can't get mpox and you still need to go and seek treatment or seek a test to see what's going on.
ഓസ്ട്രേലിയയിൽ പക്ഷിപ്പനിയുടെ പുതിയ വകഭേദം കണ്ടെത്താനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഈ ആഴ്ച പുറത്തു വന്നിരുന്നു. ഏവിയൻ ഫ്ലൂ വകഭേദമായ H5N1 വൈറസിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഓസ്ട്രേലിയ എന്ന് ഓസ്ട്രേലിയൻ സെന്റർ ഫോർ ഡിസീസസ് പ്രിപ്പയർനെസ് അറിയിച്ചു. ഓസ്ട്രേലിയയിൽ പക്ഷിപ്പനിയുടെ 3 വ്യത്യസ്ത വകഭേദങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും മാരകമായ H5N1 സാന്നിധ്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതേസമയം പക്ഷിപ്പനി തുടരുന്നതിനാൽ രാജ്യത്ത് കോഴിമുട്ടയ്ക്കുള്ള ക്ഷാമം തുടരുകയാണ്. ഓസ്ട്രേലിയയിലെ 4 പ്രധാനപ്പെട്ട ബാങ്കുകൾ പാരീസ് കാലാവസ്ഥാ ഉടമ്പടി ലംഘിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു. കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ കോമൺവെൽത്ത് ബാങ്ക്, ANZ, NAB, വെസ്റ്റ്പാക് എന്നിവ പരാജയപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കാർബൺ ബഹിർഗമനം അധികമുള്ള പദ്ധതികൾക്ക് വായ്പ നൽകിയതാണ് പ്രധാന കാരണമായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഫോസിൽ ഇന്ധന പദ്ധതികൾക്കായി ഈ ബാങ്കുകൾ $3.6 ബില്യൺ വായ്പ നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിക്ക് ശേഷം ഈ 4 ബാങ്കുകൾ ഫോസിൽ ഇന്ധന പദ്ധതികൾക്കായി മൊത്തം $61 ബില്യൺ വായ്പ നൽകിയിരിക്കുന്നത്. രാജ്യത്ത് വീണ്ടും ഒരു സൈബർ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻ പ്രൊവൈഡറായ മെഡിസെക്യൂറിന്റെ വിവരങ്ങളാണ് ഹാക്കർമാർ ചോർത്തിയത്. 13 മില്യൺ ഓസ്ട്രേലിയക്കാരുടെ വ്യക്തിഗത ആരോഗ്യ വിവരങ്ങൾ ചോർന്നിട്ടുണ്ടെന്നാണ് നിഗമനം. പേര്, ഫോൺ നമ്പർ, അഡ്രസ്, മെഡിക്കെയർ കാർഡ് നമ്പർ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അതേസമയം വിഷയത്തിൽ ഇടപെട്ട പ്രധാനമന്ത്രി ആന്റണി അൽബനീസി സൈബർ ആക്രമണങ്ങളിൽ നിന്നും ഓസ്ട്രേലിയക്കാരെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു.
We need to be ever vigilant. Cyber security is a threat to individuals, to corporations, most importantly to their customers, but to us as a nation as well. That's why we've ramped up our funding of the Australian Signals Directorate. That's why we have a cyber security task force working with the business community on these issues.
ന്യൂ സൗത്ത് വെയിൽസ് മുൻ പ്രീമിയർ ഡൊമിനിക് പെരോറ്റെ രാഷ്ട്രീയം വിടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 13 വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനാണ് ഇതോടെ ഇടവേളയാകുന്നത്. സംസ്ഥാനം 2 ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്നതിനിടയിലാണ് ലിബറൽ പാർട്ടിയുടെ മുതിർന്ന നേതാവിന്റെ രാജ്യപ്രഖ്യാപനം. അടുത്തിടെ സംസ്ഥാനത്തെ തന്നെ മറ്റൊരു ലിബറൽ നേതാവായ മാറ്റ് കീനും രാഷ്ട്രീയം ഉപേക്ഷിച്ചിരുന്നു. നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീമിൽ നിന്നും ലൈംഗിക സേവനങ്ങൾക്ക് പണം നൽകുന്നത് നിരോധിച്ച നടപടി വീണ്ടും ഈ ആഴ്ചത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. തീരുമാനത്തെ വകുപ്പ് മന്ത്രി ബിൽ ഷോട്ടൻ വീണ്ടും ന്യായീകരിച്ചു. സെക്സ് തെറാപ്പികളെ അംഗീകൃത പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കുന്ന ഭേദഗതിയുമായി ഫെഡറൽ സർക്കാർ മുന്നോട്ടു പോവുകയാണ്.
Do I think it's appropriate? No. Do I think it's an epidemic? No. Do I think the NDIS is changing hundreds of thousands of lives for the better? Yes. Do I think that 99.99999% of all people aren't seeking these services? Absolutely, and if someone does, it's been rejected.
അതേസമയം ഈ തീരുമാനത്തെ വിവിധ സംഘടനകൾ വിമർശിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പൂർണ്ണമായും പങ്കെടുക്കാനുള്ള ഭിന്നശേഷിക്കാരുടെ അവകാശത്തെ പുതിയ തീരുമാനം അട്ടിമറിക്കുമെന്നാണ് ഇവരുടെ വാദം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഡിമെറിറ്റ് പോയിന്റ് സമ്പ്രദായത്തിൽ കൃത്രിമം കാണിക്കുന്ന ഡ്രൈവർമാരെ കണ്ടുപിടിക്കാൻ ന്യൂ സൗത്ത് വെയിൽസ് സർക്കാർ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരിക്കുകയാണ്. നിയമലംഘനത്തിന് ഡിമെറിറ്റ് പോയിന്റ് ലഭിക്കുന്നവരിൽ നിന്ന് പണം വാങ്ങി കുറ്റമേറ്റെടുക്കുന്ന രീതി അടുത്ത കാലത്ത് സംസ്ഥാനത്ത് വ്യാപകമായിരുന്നു. ഡിമെറിറ്റ് പോയിന്റുകൾ വിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിക്കാണ് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത്. ഫേസ്ബുക്കിലൂടെ അടക്കമുള്ള ഡിമെറിറ്റ് പോയിന്റ് വിൽപ്പനകൾ ടാസ്ക് ഫോഴ്സ് നിരീക്ഷിക്കും. ടാസ്ക് ഫോഴ്സ് 3 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറും. ഇതൊക്കെയാണ് ഓസ്ട്രേലിയ പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി SBS മലയാളത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക. ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.